ഉള്ളൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ. ഇന്ന് പകൽ വി ആർ ഡൂയിങ് എ ക്യാരക്ടർ സ്റ്റഡി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം യേശുവിനെ അറിയുമ്പോൾ ആ വ്യക്തി ആരായിത്തീരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃപയാൽ ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:1 ആർക്കെങ്കിലും വായിക്കാം. അതിനുശേഷം ഒരാൾ അപ്പോസ്തല പ്രവൃത്തി 1:1 ഭാഗങ്ങൾ വായിക്കും. ലൂക്ക് ചാപ്റ്റർ 1:1.
ശ്രീമാനായ തെയോഫിലസേ, ആദ്യം മുതൽ കണ്ട സാക്ഷ്യങ്ങളും ഭജനത്തിന്റെ ശുശ്രൂഷന്മാരായവർ നമ്മെ വരവേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുന്നുണ്ട്. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു.
അപ്പോസ്തല പ്രവൃത്തി 1:1 വായിക്കാം.
തെയോഫിലോസേ, ഞാൻ എഴുതിയ 1 ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്കും പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ.
പ്രിയമുള്ള ഒരു ലൂക്കോസിന്റെ 2 പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളത്. 1 ലൂക്കോസ് എഴുതിയ സുവിശേഷം, 2 അപ്പോസ്തോല പ്രവൃത്തികൾ. പുതിയ നിയമത്തിന്റെ ഏകദേശം 1/3 ഭാഗം ദൈവം ഈ മനുഷ്യനെ കൊണ്ട് എഴുതിച്ചത്. 1/3 ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് വാസ് റിട്ടൺ ബൈ ലൂക്ക്. ലൂക്കോസിനെ കുറിച്ച് നമ്മൾ എവിടെയും കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ പറഞ്ഞിരുന്നു, അപ്പോസ്തലപ്രവൃത്തിയിലെ 1 ചർച്ച് അന്ത്യോക്യ സഭയായിരുന്നു. ജാതികളിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞവർ കൂടി വന്ന സഭയായിരുന്നു അന്ത്യോക്യ സഭ. അന്ന് ലോകത്തിലെ 3 പട്ടണമായിരുന്നു അന്ത്യോക്യ. ചിതറിപ്പോയവർ സുവിശേഷം പറഞ്ഞ് അന്ത്യോക്യയിൽ ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ അറിഞ്ഞ് വേർതിരിഞ്ഞപ്പോൾ, അപ്പോസ്തലന്മാരുടെ ചെവിയിൽ ആ വാർത്ത എത്തിയപ്പോൾ, അവർ ബർണാബാസിനെ പറഞ്ഞുവിട്ടപ്പോൾ അവൻ വന്ന് അന്ത്യോക്യ സഭയിൽ ആദ്യം കണ്ടത് അവിടെ പറയുകയാണ്, അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഹീ സോ ഗോഡ്സ് ഗ്രേസ് ഇൻ ദ ചർച്ച്. രണ്ടാമതായി, ദൈവത്തിന്റെ ഉപദേശങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നു. അവർ ബഹുജനത്തെ ഉപദേശിക്കുകയും സഭായോഗങ്ങൾ കൂടുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ മിസ്സിംഗ് ആണ്. ഷൗൽ എന്ന് പറഞ്ഞ ആള് മിസ്സിംഗ് ആയതുകൊണ്ട് ബർണബാസ് ഒരു ചെറിയ ലീവ് എടുത്തിട്ട് ഷൗലിനെ തപ്പിപ്പോയി എവിടുന്നോ പിടിച്ചുകൊണ്ട് വന്ന് ബർണബാസിന് മനസ്സിലായി, ഒരുപക്ഷെ ക്ഷീണിച്ചു പോയെന്നറിയത്തില്ല, ഷൗലിനെ മടക്കിക്കൊണ്ട് നിരുത്തുവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചർച്ച് അന്ത്യോക്യ സഭയാ. അവനെ അന്ത്യോക്യ സഭയിലേക്ക് ഷൗലിനെ തിരിച്ചുകൊണ്ട് വന്നു. ഇനി അക്കാലങ്ങളിൽ ആരെ ഫോളോ ചെയ്യുന്നു അവരെ എല്ലാം ചേർത്ത് ഇയാനി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അഗസ്റ്റസ് എന്ന് പറയുന്ന രാജാവിന്റെ ഫോളോവേഴ്സിനെ അഗസ്റ്റിയാനി എന്നവർ വിളിച്ചു. സീസർ എന്ന് പറഞ്ഞ രാജാവിന്റെ ഫോളോവേഴ്സിനെ സീസറിയാനി എന്നവർ വിളിച്ചു. ക്രിസ്തു എന്ന രാജാവിന്റെ ഫോളോവേഴ്സിനെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിന് ആദ്യമായിട്ട് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. 4, യെരുശലേമിലെ സഭയ്ക്ക് പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോൾ അവർ യഹൂദന്മാരും ഞങ്ങൾ ജാതികളുമെന്ന് ചിന്തിക്കാതെ ഇവരൊരു കളക്ഷൻ അവിടുന്ന് എടുത്തിട്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ അന്ത്യോക്യ സഭ കൊടുത്തുവിട്ടു. 5, അന്ത്യോക്യ സഭയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എടപ്രഭുവായ ഹെരോദാവോട് കൂടുന്ന മനായൻ അവിടെ ഉണ്ടായിരുന്നു, കിങ്ലി ഫാമിലി. കുറേനക്കാരനായ ആഫ്രിക്കക്കാരനായിരുന്നവൻ കൂടെ ഉണ്ടായിരുന്നു. ബർണബാസ് ഷൗല് തർസോസുകാരനുണ്ടായിരുന്നു. ബർണബാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യോക്യ സഭയിൽ ഏത് ഭാഷക്കാരനെന്നോ ദേശക്കാരനെന്നോ വ്യത്യാസമില്ലായിരുന്നു, അവരൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ അന്ത്യോക്യ സഭയ്ക്ക് ഒരു ഗുണം കൊണ്ടുണ്ടായിരുന്നു. 13 വായിക്കുകയാണ്, അവിടെ പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, അവർ കർത്താവിനെ ആരാധിച്ചു ഉപസിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ കൂട്ടത്തിൽ രണ്ടുപേരെ വേർതിരിക്കണം, ബർണബാസിനെയും ഷൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കാൻ പറഞ്ഞിട്ട് ആ സഭയിലുള്ള രണ്ടുപേരെ കൈവച്ചിട്ട് പറഞ്ഞയച്ചു. ഹല്ലേലൂയ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ. അങ്ങനെ പറയുമ്പോൾ ഈ സഭ അവിടെ ഇങ്ങനെ അങ്ങനെ പുഷ്ടിപ്പെട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, അവിടെ ഒരു ജാതിയനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ലൂക്കോസ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണെന്നറിയാമോ? എന്തായിരുന്നു? ഡോക്ടറായിരുന്നു. ഒരുപക്ഷെ അന്ത്യോക്യയിലെ ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ചിതറിയപ്പോയവർ ഈ മനുഷ്യനോടും സുവിശേഷം പറയുകയും അങ്ങനെ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിലെ മക്കദോനിയക്കാരനായ പുരുഷൻ ദർശനം കണ്ടു വിളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒന്നും ചിന്തിക്കാതെ, ഞാൻ ഡോക്ടറാണോ, എന്റെ ജോലി പോകുമെന്നൊന്നും ചിന്തിക്കാതെ പൗലോസിന്റെ കഠിനകരമായ യാത്രയിൽ അവസാനം വരെ അദ്ദേഹം ഫോളോ ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ വരുന്നു. അങ്ങനെ ലൂക്കോസ് ഓരോ കാര്യങ്ങൾ കണ്ടും കേട്ടും കണ്ടും കേട്ടും പഠിച്ചപ്പോൾ ഒരു കാര്യം, തിരുവചനത്തിലെ 3-ൽ എന്നെഴുതിയ മനുഷ്യൻ യേശുവിന്റെ ചരിത്രം ശരിക്കും പഠിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തീരുമാനം, എന്റെ ഒരു എഴുത്തുകളിലും ഞാൻ എന്നെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തലപ്രവൃത്തി അരിച്ചുപേർക്ക് താൻ ഡോക്ടറാണെന്ന് അവിടെ വെളിപ്പെടുന്നില്ല, താൻ വലിയ പാർട്ടിയാണെന്ന് അവിടെ വെളിപ്പെടുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, താൻ മറഞ്ഞിരുന്നു കൊണ്ട് കർത്താവിന്റെ തേജസ് കാണുന്ന ഒരുത്തന് അവന് തന്നെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, അവന് കർത്താവിനെ കുറിച്ച് പറയാം. നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാ മനസ്സിലാക്കിയത്? വായിച്ചേ കൊളോസ്യർ 4:10 വായിച്ചോട്ടെ.
വൈദ്യനായ പ്രിയ ലൂക്കോസും ദേവാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
വെറുമൊരു ഡോക്ടർ ആയിരുന്നില്ല, ആരാണ്? വൈദ്യൻ മാത്രമല്ല സുനീഷ, വേറെന്താണ്?
പ്രിയ,
മൈ ബിലവഡ് ഫിസിഷ്യൻ. നിങ്ങള് ഒത്തിരി ഫിസിഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, ബിലവഡ് ഫിസിഷ്യനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇവിടെ പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലെ. പൗലോസ് ശ്രദ്ധിക്കണേ, പുള്ളിയുടെ കൂടെ സുവിശേഷത്തിലേക്ക് പോകുന്ന ഇച്ചിരി പാടാ. കാരണം ആദ്യം ഒരു പയ്യൻ മർക്കോസ് എന്ന് പറഞ്ഞ പയ്യൻ അവിടെ വിളിച്ചിട്ട് വരാഞ്ഞിട്ട് പൗലോസ് പറഞ്ഞു അവനെ വേണ്ട, പ്രവർത്തിക്ക് വരാതെ പോയവനെ വേണ്ടെന്ന് പറഞ്ഞ് അവനെ ടീമിൽ നിന്ന് ഡിസ്മസ് ചെയ്ത പൗലോസ് ഇവിടെ ഒരാളെ വിളിക്കുക,
മൈ ബിലവഡ് ഫിസിഷ്യൻ ലുക്ക്.
നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എവിടെയും കണ്ടു കാണത്തില്ലല്ലേ. ഒത്തിരി ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ളവരും ഒത്തിരി ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ടുള്ളവരും ഇതുവരെ ബിലവഡ് ഫിസിഷ്യനെ കണ്ടിട്ടുണ്ടോ?
ഞാൻ പറയാം, ഇവൻ ബിലവഡ് ഫിസിഷ്യനായത് എങ്ങനെയാണെന്ന് പറയാം. ഹി മെറ്റ് എ ഗ്രേറ്റ് ഫിസിഷ്യൻ. ഹല്ലേലൂയ.
അവനൊരു വലിയ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കുറിച്ച് അവൻ പഠിച്ചു 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 വന്നപ്പം ആ ഒരു ഭാവം അവന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ പൗലോസിന്റെ കൂടെ നടന്ന് ഹി ബിക്കേം എ ബിലവഡ് ഫിസിഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഫിലമോന്റെ ലേഖനം അതിന്റെ 24-ാം അധ്യായം, ഒരു പ്രത്യേക സബ്ജക്റ്റ് നമ്മൾ ചിന്തിക്കുന്ന, വളരെ ശ്രദ്ധ എടുക്കണം. ഫിലമോൻ ചാപ്റ്റർ 24, അവിടെ പൗലോസിന്റെ കൂടെ ഇവരൊക്കെ പറഞ്ഞുള്ള വിവരമേ ഉള്ളൂ ലൂക്കോസിനെ കുറിച്ച്. വായിച്ചേ ഫിലമോൻ 24.
എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു.
നമ്മുടെ ഇവിടെ പറയുകയാണ്, ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുകയാണ്, മൈ കോവർക്കർ, അല്ലെങ്കിൽ ഇവിടെ പറയും ഫെലോ ലേബറർ. ലൂക്കോസ് ആരൊക്കെയായി? പൗലോസിന്റെ ആരാ? ബിലവഡ് ഫിസിഷ്യൻ. രണ്ടാമത്, ഹീസ് ദ കോവർക്കർ ഓർ ദ ഫെലോ ലേബറർ ഓഫ് പോൾ. അത്ര എളുപ്പമല്ല പ്രിയമുള്ളവരെ. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവര് പറഞ്ഞാണ് ലൂക്കോസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന എങ്ങനെ? നമ്മൾ ആദ്യം സാക്ഷ്യം പറയുമ്പോ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ സാക്ഷ്യം പറഞ്ഞ ഞാനുണ്ടല്ലോ, ഒരു വലിയ ആളായിരുന്നു, പിന്നെ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാനിങ്ങനെ അടങ്ങിയതിങ്ങിയൊക്കെ ജീവിക്കുകയാണെന്നാണോ പറയുന്നത്? ക്രിസ്തുവിന്റെ തേജസ് കണ്ട ലൂക്കോസിനെ പോലെ ഞാനൊരു ഡോക്ടറാണെന്നോ എഞ്ചിനീയർ ആണെന്നോ മറ്റാരും അറിയണ്ട. ഒരു കാര്യം അറിഞ്ഞാ മതി, ഐ ആം ബിലവഡ്, ഞാനൊരു പ്രിയനാണ്. രണ്ട്, ഐ ആം ദ ഫെലോ വർക്കർ ഇൻ ഗോഡ്സ് കിങ്ഡം, ഞാൻ കർത്താവിന്റെ രാജ്യത്തിലെ ഒരു കൂട്ടുവേലക്കാരനാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകണം. മൊത്തം 24 അധ്യായങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ. ലൂക്കോസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? അറ്റിസ്റ്റ് ഒപ്പീനിയൻ, ലൂക്കോസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ കാണാത്ത, വെളിപ്പാടുകൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ്, പക്ഷെ ഇതുവരെ കാണാത്ത ഒരാളെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് പറയാനായിട്ട് ഈ മനുഷ്യനെ എങ്ങനെ പറ്റി? നിങ്ങൾ പറഞ്ഞേ, പൗലോസ് ആണെ ചെറുപ്പം മുതൽ ലോ പഠിച്ചവനാന്ന് പറയാം, മത്തായി ആണെങ്കിൽ ചെറുപ്പം മുതലേ യഹൂദനാന്ന് പറയാം, യോഹന്നാനാണെ മാർവി ചാരിക്കിടന്നവനാന്ന് പറയാം. ഇതാ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ലൂക്കസിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്ന ഒരു പെയിന്ററാന്ന്. എന്ന് പറഞ്ഞാലേ അദ്ദേഹം പെയിന്റ് അടിച്ചെന്നല്ല അർത്ഥം, യേശുവിനെ ഇതുപോലെ വരച്ചു കൊടുത്ത വേറൊരാളില്ല. ഹല്ലേലൂയ്യ! നിങ്ങളുടെ മനസ്സിലേക്ക് ലൂക്കോസ് 15 കയറി വരട്ടെ. പ്രിയമുള്ളവരെ, കാണാതെ പോയ ഒന്നിനെ തേടി ഇറങ്ങുന്ന നല്ല ഇടയന്റെ വെളിപ്പാട് അവന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. കാണാതെ പോയ നാണയം അന്വേഷിച്ചിറങ്ങുന്ന ആ സ്ത്രീയുടെ പിക്ചർ അവന്റെ ഉള്ളിൽ പതിഞ്ഞു. അതുമാത്രമല്ല, മുടിയനായ പുത്രനെല്ലാം നശിപ്പിച്ച് ചിറങ്ങിപ്പോകുന്നവനെ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം പതിഞ്ഞുകൊണ്ട് ലൂക്കോസിന് മനസ്സിലായി, ഇത്ര വലിയ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മറഞ്ഞിരിക്കണം, എല്ലാവരും യേശുവിനെ കാണണം. അതുകൊണ്ടാണ് അവൻ തന്നെക്കുറിച്ച് ഒന്നും എഴുതാഞ്ഞത്. ഹല്ലേലൂയ്യ! ഹി വാസ് എ ഹംബിൾ മാൻ. ഹി സെഡ് നത്തിങ് അബൌട്ട് ഹിംസെൽഫ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പറയുമ്പം നിങ്ങളെ പരിചയപ്പെടുത്തരുന്ന ഒന്നുമല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളതാ. ലൂക്കോസിന്റെ മിനിസ്ട്രി ലൂക്കോസ് വിജയിച്ചോ ഇല്ലയോ പറ? ലൂക്കോസ് വിജയിച്ചോ? കാരണം ലൂക്കോസിനെ നമ്മൾ കണ്ടില്ല, പക്ഷെ യേശുവിനെ നമ്മൾ കണ്ടു. ഹല്ലേലൂയ്യ! അതാണ് വിജയം എന്ന് പറയുന്നത്. ഒരു ഡോക്ടറെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ബിസിനസ് കാർഡില്, അദ്ദേഹം ഒരു ഫേമസ് ഡോക്ടർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ബിസിനസ് കാർഡിൽ ഇങ്ങനെ അടിച്ചത് കേട്ടോ,
An assistant to the great physician.
അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും വെച്ചിട്ട് പറയാണ്, ഐ ആം ആൻ അസിസ്റ്റന്റ് ടു ദ ഗ്രേറ്റ് ഫിസിഷ്യൻ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ്യ! പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഞാൻ ബഹുമാനത്തോടെ പറയുക, നിങ്ങൾ ഏത് കുടുംബക്കാരനും ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ എത്ര എം കൂട്ടിയോ എസ് കൂട്ടിയോ എത്ര ഡിഗ്രി ഉണ്ടെന്നിരിക്കട്ടെ, ഇതൊന്നുമല്ല വിഷയം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവിന്റെ ഗ്ലോറി കാണുമ്പം നമ്മളൊരു കാര്യം പറയും, ഞാനൊന്നുമല്ല. യോഹന്നാനെ പോലെ നമ്മൾ മറഞ്ഞിരുന്നുകൊണ്ട് പറയും, ഞാനൊരു ശബ്ദം മാത്രമാ, എന്റെ പുറകെ ആരും വരരുത് എന്ന് ഞാനൊരുത്തിനെ കാണിച്ചു തരികയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട. അതേക്കുറിച്ച് എഴുത്തുകാരൻ എഴുതി, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എപ്പോഴും വിളിച്ചു പറഞ്ഞു, ഐ ആം ജസ്റ്റ് എ വോയിസ്. ലുക്ക് അറ്റ് ദ ലാംബ് ഓഫ് ഗോഡ്. ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ വിളിച്ചു പറ, ഐ ആം ജസ്റ്റ് എ വോയിസ്. ലുക്ക് അറ്റ് ദ ലാംബ് ഓഫ് ഗോഡ്. ദ വോയിസ് സക്സീഡഡ് ഫോർ മെൻ ബിഗാൻ ടു ലുക്ക് എവേ ഫ്രം ദ ഹെറാൾഡ് ടു ദ ഹെറാൾഡ്സ് കിംഗ്. വഴികാട്ടിയല്ല, വഴികാട്ടിയുടെ രാജാവിനെ ആളുകൾ കണ്ടു. ഇൻ ഫോർഗെറ്റിംഗ് ജോൺ ദേ ഫൗണ്ട് ദ കിംഗ്. വഴി കാണിച്ചവനെ മറന്നുപോയിട്ട് അവർ രാജാവിനെ കണ്ടെത്തി. ദേ പാസ് ദ സൈൻ പോസ്റ്റ് ആൻഡ് അറൈവ്ഡ് അറ്റ് ദ ഹോം. സൈൻ പോസ്റ്റ് കടന്നുപോയി, അവർ തങ്ങളുടെ വീട്ടിലെത്തി. ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവമക്കളുമേ, നമ്മളൊക്കെ ഓരോ സൈൻ പോസ്റ്റ് ആയിരിക്കട്ടെ, യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സൈൻ പോസ്റ്റ് ആയിരിക്കട്ടെ. നമ്മുടെ ചുറ്റും വട്ടം കൂടാനല്ല, നമ്മളെ കടന്ന് അവന്റെ ഭവനത്തിൽ എത്തുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഹല്ലേലൂയ്യ! ഒന്നാമതായി, ലൂക്കോസ് വളരെ താഴ്മയുള്ളവനായിരുന്നു. സഭയിൽ വലിയവനും ചെറിയനും ഇല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയും, ഈ സഭയിൽ ഏറ്റവും വലിയവൻ ആരാ പറയാം? ഇവിടെ ഏറ്റവും താഴ്മയുള്ളവനാണ് ഏറ്റവും വലിയവൻ, നോ ഡൗട്ട്. പ്രീച്ചറോ അറേഞ്ച്മെന്റ് ചെയ്യുന്നവനൊന്നുമല്ല. ബൈബിൾ പറയുന്നു, ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. യേശുവിനെ നമ്മൾ എത്രത്തോളം കണ്ടിട്ടുണ്ടോ അതിന് തുല്യമായിട്ടായിരിക്കും നമ്മുടെ ഹ്യൂമിലിറ്റി. ലൂക്കോസിന്റെ ജീവചരിത്രം ഞാൻ പറയാം. ലൂക്കോസ് പൗലോസിന്റെ പിന്നാലെ പോയി യേശുവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു കൊടുത്തു കാണും. പിന്നെ ലൂക്കോസ് പോയ സ്ഥലങ്ങൾ ഞാൻ പറയാം. പൗലോസിന്റെ കൂടെ ഫിലിപ്പിയില് പോയിട്ടുണ്ട്. ഫിലിപ്പിയില് എങ്ങനെ മനസ്സിലാകും? ശ്രദ്ധിച്ച് വായിക്കാൻ മനസ്സിലാവും. ഫിലിപ്പിയിൽ, അവിടെ മക്കദോന്യക്കാരനായ, അതിലേക്ക് ഞാൻ വരിക. ഫിലിപ്പിയിൽ പൗലോസ്, ലൂക്കോസ് എത്ര വർഷം താമസിച്ചറിയാവോ?
6 കൊല്ലം താമസിച്ചു.
എന്ത് ചെയ്യണമെന്നറിയാവോ? ഫിലിപ്പിയിലെ സഭയെ ലൂക്കോസ് പ്രസംഗിച്ച് പഠിപ്പിക്കുമായിരുന്നു യേശു ആരാന്ന്. ഈ ലൂക്കോസിന്റെ ഒരു പ്രത്യേകത എന്നറിയോ? പുള്ളി ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൂക്കോസിന്റെ സുവിശേഷം? യേശു ജനിച്ചെന്നെഴുതുന്നതിന് പകരം ആത്മാവിൽ എഴുതി സർവജനത്തിനുമുള്ള മഹാസന്തോഷം. ഇനിയും അവസാനിപ്പിക്കുന്ന എങ്ങനെയാ? അവര് പോയി ദൈവത്തെ സൂചിച്ചെന്നല്ല, അവർ മഹാസന്തോഷത്തോടെ മടങ്ങി വന്ന് എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഹാലലൂയ. അപ്പൊ ലൂക്കോസ് പാസ്റ്ററായിരുന്ന ഫിലിപ്പ്യ സഭ സന്തോഷിപ്പിനത് പൗലോസ് എഴുതാൻ കാരണം താൻ ക്രിസ്തുവിൽ അനുഭവിച്ച സന്തോഷം ഫിലിപ്പ്യ സഭയ്ക്ക് പകർന്നു കൊടുത്തപ്പോൾ അവൻ അവിടെ സുവിശേഷ ശുശ്രൂഷ എന്നൊന്നും ആരെയും മൈക്ക് വെച്ച് പറഞ്ഞില്ല. അവൻ സന്തോഷത്തിന്റെ ഉയരങ്ങളിലേക്ക് ആ സഭയെ കൈപിടിച്ചുയർത്തിയിട്ട് അവൻ പിന്നാലെ മാറിയപ്പോൾ പൗലോസ് തുടർന്നെഴുതുകയാണ്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. ഒന്നാമതായി ലൂക്കോസ് അവൻ ഒരു താഴ്മയുള്ളവനായിരുന്നു, കാരണം അവൻ യേശുവിനെ കണ്ടെത്തി. അവൻ ആരായി മാറി? ഹി ബിക്കേം എ ബിലവഡ് ഫിസിഷ്യൻ. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ നസറത്തില് നാലാം അധ്യായത്തിൽ ചെല്ലുമ്പം ലൂക്കോസ് നാലില് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വചനം വായിച്ചൊരു ശ്രദ്ധിക്കണേ. അവിടെ പറയുന്നുണ്ട്, അവിടെ ലൂക്കോസ് മാത്രം കോട്ടി എന്നൊരു വാക്യമുണ്ട്. എന്നറിയോ യേശു പറഞ്ഞൊരു കാര്യം, അവൻ ഡോക്ടറായ പ്രത്യേകം നോട്ട് ചെയ്യ,
വൈദ്യ
ഡോക്ടർ കർത്താവ് പറയുന്ന അവൻ കോട്ടി കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് പറയും, ബൈബിൾ ഭയങ്കര മനോഹരമാണ്. നിങ്ങൾക്കത് ബോറടിക്കുന്നുണ്ടോ? ടേക്ക് ഫാസ്റ്റിംഗ്, ദൈവസന്നിധിയിൽ ഉപവസിച്ച് നിലവിളിക്ക്. അവിടെ പറയുകയാണ്, വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്നുള്ളൊരു, ഡോക്ടർ എഴുതുക, വൈദ്യ ഡോക്ടർ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കഫർനഹൂമിൽ ഉണ്ടായി കേട്ടത് നസ്രത്തിൽ കൂടെ ചെയ്യാൻ നിങ്ങൾ പറയും.
ഇനിയും മത്തായിയുടെ വീട്ടിൽ വന്ന കാര്യം 5:13
വായിക്കണ്ടേ? ലൂക്കോസ് എഴുതുന്നുണ്ട്, ലൂക്കോസ് വളരെ പ്രത്യേകിച്ച് എഴുതുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അതായത് മത്തായിയുടെ വീട്ടിൽ വരുന്ന സമയത്ത് ചുങ്കക്കാരും പാപികളുടെയും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച സമയത്ത് പരീശന്മാർ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ആഹാരം കഴിക്കുന്നു. അപ്പം ലൂക്കോസ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. കർത്താവ് പറഞ്ഞു, സൗഖ്യമുള്ളവർക്ക്, ഓ നിങ്ങൾ പറ സൗഖ്യമുള്ളവർക്ക് ഡോക്ടർ ഡോക്ടർ പറ ഡോക്ടറെ കൊണ്ട് ആവശ്യമില്ല. എന്നിട്ട് ലൂക്കോസ് വളരെ വ്യക്തം എഴുതി, ദീനക്കാർക്കാണ് ആരെ കൊണ്ട് ആവശ്യം. കാരണം ഇയാൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തതാണെന്നേ പറയുന്നത്, മനസ്സിലായോ? ഇയാൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്തതാളാ, ഒത്തിരി രോഗികളെ ചികിത്സിച്ച ഒരാളാ. അപ്പൊ പുള്ളി പറയുകയാണ്, യഥാർത്ഥ ഡോക്ടറായ യേശുവിനെ കണ്ടപ്പം പുള്ളി പറയുകയാണ്, എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ തന്നെ യേശുവും ചെയ്യുന്നത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ, പാപികളെ അത്ര ലൂക്കോസ് രോഗം കൂടെ എന്റെ ട്രീറ്റ്മെന്റ് കൂടെ എഴുതി, പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. ഹാലലൂയ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ലൂക്കോസിന്റെ ശുശ്രൂഷയിൽ ഞാൻ പറയാം, താൻ ഒന്നാമതായി ഹി ബിക്കേം എ ഹംബിൾ പേഴ്സൺ ബിക്കോസ് ഹി സ്റ്റഡീഡ് ദ ലൈഫ് ഓഫ് ജീസസ്. ഈ തിരുവചനം പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, തിരുവചനത്തിന്റെ ഒന്നാമത്തെ പാർട്ട് ഒബ്സർവേഷനാ എടുക്കണ്ട. യാക്കോബ് 1:27, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം വായിച്ചു വിടുന്നവനല്ല, ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ. രണ്ടാമത് വരുന്നത് ഇന്റർപ്രട്ടേഷൻ, ആത്മാവിലൂടെ മെഡിറ്റേഷനിലൂടെ നമുക്ക് യേശുവിനെ വെളിപ്പെടുത്തി കിട്ടും, അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് പറഞ്ഞു തരും. ആക്സ് 8:31, ഒരുത്തൻ പൊരുള് തിരിച്ചു കൊടുക്കാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? നമ്മൾ പലപ്പോഴും അവിടെ കൊണ്ട് നിർത്തുക. മൂന്നാമത് വരുന്നതാണ് ആപ്ലിക്കേഷൻ, ഈ അറിഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. അതാണ് മത്തായി 7:25-24, പാറമേൽ വീട് വരുന്ന മനുഷ്യൻ. 5, കൺഫർമേഷൻ ടു ദ ഇമേജ് ഓഫ് ഗോഡ്, കർത്താവിലേക്ക്. 2 Corinthians 3:18 പ്രകാരം നമ്മൾ ട്രാൻസ്ഫോംഡ് ആകുന്നില്ലെങ്കിൽ ആ ബൈബിൾ സ്റ്റഡി കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്റെ ഡയറിയിൽ എഴുതി വെച്ച സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം, നോ മാറ്റർ ഹൗ മച്ച് യു നോ അബൌട്ട് ഗോഡ്സ് വേർഡ്, ഇഫ് യു ഡോണ്ട് അപ്ലൈ വാട്ട് യു ലേൺ, സ്ക്രിപ്ചർ വിൽ നെവർ ബെനിഫിറ്റ് യുവർ ലൈഫ്. ശ്രദ്ധിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഈ തിരുവചനങ്ങൾ അപ്ലൈഡ് ആകുന്നില്ല എങ്കിൽ എത്ര ബൈബിൾ സ്റ്റഡി നടത്തിയിട്ടും കാര്യമില്ല. പ്രിയമുള്ളവരെ, ഒന്നാമത്, ഇനി നമുക്ക് അവളെ സാവധാനം കടന്നു പോകാം. ഈ നിങ്ങൾ ഇന്ന് പറഞ്ഞാട്ടെ, ലൂക്കോസ് എങ്ങനെ യേശുവിനെ കുറിച്ച് ഇത്ര മനസ്സിലാക്കി? എന്തോ വിഷ്വർ എന്താ പറഞ്ഞു? ശ്രദ്ധിച്ചു പഠിച്ചിട്ടുണ്ട്, താൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചു പഠിച്ചിട്ടുണ്ട്. പിന്നെ ദൈവം ഒരു ദിവസം അങ്ങ് വെളിപ്പാട് കൊടുത്തു, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. പക്ഷെ നിങ്ങൾ ലൂക്കോസ് 1:1 മറന്നുപോയി, അന്വേഷിച്ചെന്നാ പറഞ്ഞു. കണ്ട സാക്ഷികളുമായിട്ട് ലൂക്കോസ് എരിശലേമിൽ പൗലോസിന്റെ കൂടെ പോയപ്പം തന്റെ മനസ്സിൽ തെയോഫിലോസിന്റെ പറയാ, തെയോഫിലോസേ ചരിത്രം എഴുതാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തെയോഫിലോസ് നീ എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടി ഒരു ചരിത്രം എഴുതാനാണ്. അതിനൊക്കെ സൗരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ലൂക്കോസ് എഴുതി എല്ലാവർക്കും എഴുതിയതല്ല, ആർക്കു വേണ്ടി എഴുതിയതാ? ഒരാൾക്ക് വേണ്ടി എഴുതിയതാ.
ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാൾക്ക് വേണ്ടി മെനക്കെടാൻ തയ്യാറാണ്, ഓ അവിടെ മീറ്റിംഗ് രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ, എന്തിനാ പോകുന്നേ? ഉത്തമ ഗിൽഡങ്ങളുടെ ഒരു വ്യാഖ്യാനമായിട്ട് ജീസസ് ഐ ലവ് യു ഓൾവേസ്, അദ്ദേഹവുമായിട്ട് ഒരു വളരെ പ്രായമുള്ള മനുഷ്യനാ, ഞാൻ അദ്ദേഹവുമായിട്ട് ഇമെയിലൂടെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എത്ര ചില സൗരങ്ങളുണ്ട് ജീസസ് ഐ ലവ് യു ഓൾവേസ് ഡിവോഷണൽ കമ്മിറ്റി സോങ് ഓഫ് സോളമൻ, 40 രാജ്യങ്ങൾ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച് ആത്മാവിൽ നിറവ് പ്രാപിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലെ ഒരു 5 സഹോദരിമാര് കുറച്ചുപേരൂടെ ഉത്തമഗീതം പഠിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, 5 പേർക്ക് വേണ്ടി ഞാനത് പറഞ്ഞു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ദൈവാത്മാവ് പറഞ്ഞു, അത് പബ്ലിഷ് ചെയ്യണം, ഇന്ന് ലോകത്തിലെ 40 രാജ്യങ്ങളിൽ അനേകർക്ക് അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ലൂക്കോസ് എഴുതിയത് തെയോഫിലോസിന് വേണ്ടിയാ, പക്ഷെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ബാംഗ്ലൂരിൽ ഇന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ച് ആനന്ദിക്കുക. ഹാലലൂയ്യ. അവന്റെ വചനം പറഞ്ഞാട്ടെ അത് പ്രവൃത്തിയാതെ മടങ്ങി വരത്തില്ല. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും വന്ന് ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് പ്രവർത്തിയാതെ മടങ്ങി വരത്തില്ല. ഫസ്റ്റ് തിങ്, യേശുവിനെ കുറിച്ച് ലൂക്കോസ് എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞേ? ചിന്തിക്കുന്ന പറയുമ്പോൾ ബൈബിൾ കേട്ടിട്ട് 5 മിനിറ്റ് വായിച്ചിട്ട് ഓടരുത്. പറഞ്ഞേ, ലൂക്കോസ് എങ്ങനെ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയേ? എന്തോ ആ വേർഡ് തന്നെ നിങ്ങൾ പറ, ഇൻവെസ്റ്റിഗേറ്റ്. പിന്നെ വേറെ ഇന്റർവ്യൂ. എന്റെ ഒരു ചിന്ത ഞാൻ പറയാം കേട്ടോ, നൈൻ പട്ടണത്തിൽ ചെന്നപ്പോ ലൂക്കോസ് നോക്കി, ഇവിടെ നൈൻ പട്ടണത്തില് കർത്താവ്, ആ അപ്പഴാ മനസ്സിലൊരു വിധവ, ചുമ്മാ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ, അവളെയും വിളിച്ച് മീൻ പണിത് പോയി വിധവയുടെ വീട്ടിൽ പോന്ന് ചോദിച്ചു, എന്തായിരുന്നു സംഭവിച്ചേ? എനിക്ക് വിശദമായിട്ട് എഴുതാൻ വേണ്ടി. അപ്പം വിധവ പറഞ്ഞു, എന്റെ ഭർത്താവ് 4 മുന്നേ മരിച്ചു, ഒറ്റ മോനെ ഉള്ളായിരുന്നു. ഞാൻ അവനെ കണ്ണിലുണ്ണി പോലെ വളർത്തിയെടുത്തത്. അവസാനം ഒരു ദിവസം രോഗം വന്നപ്പം പല പല വൈദ്യന്മാരെയൊക്കെ ചികിത്സിച്ചതിന്റെ രക്ഷയിൽ അവൻ മരിച്ചു. എന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവന്റെ ഡെഡ് ബോഡി വീട്ടിൽ നിറക്കുമ്പോഴും വരെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ ശവമഞ്ചം അത് വീട്ടിൽ നിറങ്ങി പട്ടണത്തിന്റെ വാതിൽ എടുത്തപ്പോയി, ഐ ലോസ്റ്റ് ഓൾ മൈ ഹോപ്പ്. പട്ടണത്തിന്റെ വാതിൽ കഴിഞ്ഞാൽ പിന്നെ സെമിട്രിയാ, പിന്നെ മണ്ണ് വെട്ടി മൂടുക. ആ സമയത്ത് ലൂക്കോസ് ചോദിച്ചു, വന്നിട്ട് യേശു വരുന്നറിഞ്ഞിട്ട് യേശു യേശു എന്ന് വിളിച്ചോ? ഏ ഇല്ല, ഞാൻ വിളിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ ദുഃഖത്തോടെ പോകുമ്പോൾ ഒരാൾ എന്റെ ഓടി വന്നിട്ട് പറഞ്ഞു, ഡോണ്ട് ക്രൈ, കരയണ്ടെന്ന് പറഞ്ഞു. ലൂക്കോസ് ചോദിച്ചു, ഏ നീ ചോദിക്കാതെ നിന്റെ അടുത്ത് വന്ന് കരയണ്ടെന്ന് പറഞ്ഞു? ആ പറഞ്ഞു. എന്നിട്ട് എന്നാ ചെയ്തു? മഞ്ചു നോക്കുന്നവിടെ നിന്ന് എന്നിട്ട് നൈൻ പട്ടത്തിൽ ഇവത് പറഞ്ഞു, എന്റെ മോനെ ആ ശവമഞ്ചത്തിനകത്തുനിന്ന് എന്റെ കർത്താവ് എഴുന്നേപ്പിച്ച് എന്റെ കൈ തന്നു. ഹാലലൂയ. ലൂക്കോസ് എഴുതി, നൈൻ പട്ടണത്തിലെ വിധവയെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ മകനെ ഉയർപ്പിച്ചു. ഹാലലൂയ. ഹി ബിക്കെയിം, ഹി സോ ദ ഗ്ലോറി ഓഫ് ജീസസ്, ദ കമ്പാഷൻ ഓഫ് ജീസസ്. ലൂക്കോസിന്റെ ഉള്ളിലേക്ക് ആ ചിത്രം പതിഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ ചിത്രം പതിയാതെ നമുക്ക് വേറൊരാൾക്ക് വരച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പൗലോസിന്റെ ഉള്ളിൽ പതിഞ്ഞത് ക്രൂശിന്റെ വചനമായിരുന്നു, ദ പ്രീച്ചിങ് ഓഫ് ദ ക്രോസ്. അതുകൊണ്ടാണ് ഗലാത്യരോട് ചോദിച്ചത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ എന്നാ ചെയ്തേ? പറഞ്ഞാട്ടെ, വരച്ച്. എങ്ങനെ വരച്ച്? നിങ്ങൾ എങ്ങനെ വരച്ച്? അല്ലെ ഗലാത്യരെല്ലാരും വരിക, എന്നിട്ട് ഇങ്ങനെ ഒന്നുമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാണിച്ചതിന്റെ കാരണം പൗലോസിന് ആത്മാവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മനസ്സിലായി എന്നുള്ളതാ. ഹാലലൂയ. 18 വർഷമായി ദൈവവചനം കേൾക്കുന്നവരെ, നിങ്ങൾ എത്രത്തോളം ആത്മീയമായിട്ട് വളർന്നെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരാം, കൂട്ടായ്മയിലൊന്നുമല്ല, സേ 10 മിനിറ്റ്സ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. കറക്റ്റ് അറിയാം എന്തേരെ വളർന്നും. അപ്പം വർദ്ധിപ്പിച്ചതും കാറ്റിനെ ശാന്തമാക്കിയതും ജാതികൾ പറയും, അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞേ. ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇനി ഞാൻ ചോദിക്കുക, ഈ യോഹൻ ലൂക്കോസ്, ലൂക്കോസിന് ഭയങ്കര ആഗ്രഹം ഒരു ചരിത്രം എഴുതി തേവപരിശർ കൊടുക്കണം. ലൂക്കോസ് ജാതീയനായിരുന്നല്ലോ, ബൈബിൾ ഒന്നും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുമില്ല. അപ്പൊ ലൂക്കോസ് പോയി പലരെയും ഇന്റർവ്യൂ ചെയ്യുക. നൈൻ പട്ടണത്തിലെ വിധവയുടെ ഇനി വേറെ വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ശിശുമാടി ചോദിച്ചു, എങ്ങനായിരുന്നു, എപ്പോഴായിരുന്നു? ആ പറഞ്ഞേ, എന്നിട്ട് എങ്ങനായിരുന്നു? ആഹാ, എന്റെ ഒരു ചിന്ത, ഇതൊക്കെ എന്റെ ഒരു ഭാവന കേട്ടോ, നിങ്ങളൊന്നും ലിറ്ററലി എടുക്കല്ലേ. ലൂക്കോസിന് വലിയ ആഗ്രഹം മറിയെ കാണണം, കാരണം ആ യേശുവിന്റെ ജനനത്തെ കുറിച്ച് വിശദമായിട്ടൊന്ന് എഴുതണം. മറിയെ വിളിച്ചിരുത്തി, പറഞ്ഞാട്ടെ മറിയ, പറഞ്ഞാട്ടെ എന്നാ സംഭവിച്ചേ? മറിയ എല്ലാം പറയുക, ഞാൻ കല്യാണം പോലും കഴിച്ചിരുന്നില്ല, ദൂതം വന്നു, ഞാൻ ആകപ്പാടെ പേടിച്ചുപോയി കേട്ടോ, പക്ഷേ ദൈവന്റെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്തു. എന്നിട്ട് അവളുടെ, എന്നിട്ട് നീ എന്നാ ചെയ്തു? എന്നിട്ട് ഞാൻ സ്തോത്രഗീതം പാടിയാ. പറഞ്ഞാട്ടെ സ്തോത്രഗീതം പറഞ്ഞാട്ടെ, എഴുതുവാ. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു,
തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനെ പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം മുഴുവനും സ്തോത്രഗീതങ്ങളാലും സന്തോഷങ്ങളാലും നിറയാൻ കാരണം യേശുവിനെ അറിഞ്ഞവന്റെ സാക്ഷ്യങ്ങൾ കേട്ടതുകൊണ്ടാണ്. തന്റെ എഴുത്തിലെല്ലാം ഒരു ജീവനുള്ളത്. രണ്ട്, അവന്റെ എഴുത്തുകളിലെല്ലാം ഒരു കമ്പാഷൻ ഉണ്ട്. എസ്കേൽ 1-ലും വെളിപ്പാട് 4-5-ലും ദൈവത്തിന്റെ നാല് മുഖങ്ങളെ കുറിച്ച് പറയുന്നു. 1, സിംഹത്തിന്റെ മുഖം, ഹീസ് എ കിങ്. 2, കാളയുടെ മുഖം, ഹീസ് എ സെർവന്റ്. 3, മനുഷ്യന്റെ മുഖം, ഹീസ് എ മാൻ. 4, കഴുകന്റെ മുഖം, ഹീസ് ഗോഡ്. ഇതാണ് ദൈവത്തിന്റെ നാല് മുഖങ്ങൾ. അപ്പൊ ലൂക്കോസിന് വെളിപ്പാട് കിട്ടി. എന്റെ സ്നേഹിതനായ മത്തായി, അവൻ യേശു രാജാവെന്ന് എഴുതി സിംഹത്തിന്റെ മുഖം. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ്, അവൻ കാള സെർവന്റിനെ കുറിച്ച് എഴുതി. എന്റെ കൂട്ടുദാസനായിരിക്കുന്ന യോഹൻ ഞാൻ എഴുതാൻ പോകുന്നത് ദൈവത്തെ കുറിച്ചാ. അതുകൊണ്ട് ലൂക്കോസ് തീരുമാനിച്ചു, ഞാൻ ആത്മാവിൽ എഴുതാനായിട്ട് ആരംഭിക്കുന്നത് അവന്റെ മനുഷ്യത്വത്തെ കുറിച്ചാ. ഒരു പച്ച മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവന്റെ സൗന്ദര്യത്തെ കുറിച്ച് ലൂക്കോസ് വർണ്ണിച്ചെഴുതുകയാണ്. അവൻ കാണാതെ പോയതിനെ തേടി ഇറങ്ങുന്ന നല്ല ഇടയനാകുന്നു. അവൻ അന്വേഷിച്ചിറങ്ങുന്ന ഒരു നല്ല കർത്താവാകുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, ലൂക്കോസിന് സുവിശേഷം പിന്നെയും പിന്നെയും നിങ്ങൾ വായിക്കുക. അങ്ങനെ എമ്മാവൂസിലെ ശിഷ്യന്മാരെ കണ്ടപ്പോ അവരോട് ലൂക്കോസ് ചോദിച്ചു, വാട്ട് അബൌട്ട് യുവർ ടെസ്റ്റിമണി? അവർ പറഞ്ഞു, ഞങ്ങളെല്ലാം മടുത്തിട്ടേച്ച് പോയവരാ, വചനമൊക്കെ അറിയാവുന്നവരാ, ഞങ്ങൾ മടുത്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പോയപ്പം രാത്രിയിൽ ഉയർ കർത്താവ് മരിച്ചെല്ലാം കഴിഞ്ഞെന്നേ, പക്ഷേ ഞങ്ങളുടെ കൂടെ 7.5 മൈലോളം നടന്ന് ഞങ്ങളെ വചനം പറഞ്ഞു തന്ന് എരിശലേം മുതൽ എമ്മാവൂസ് വരെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന്. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പോകാൻ നേരം ഞങ്ങൾ പറഞ്ഞു, അവനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോകരുത്, ഞങ്ങളുടെ കൂടെ പാർക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞങ്ങൾ അവന്റെ വീട്ടിൽ വന്ന് ഒരുമിച്ച് അപ്പം മുറുക്കിയപ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്ന ലൂക്കോസിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. യേശു ആരാന്നറിയാമോ? അവൻ കരുണയുള്ള മഹാപുരോഹിതൻ, അവൻ പാപികളെ തേടിയിറങ്ങുന്നവൻ, മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസങ്ങളുടെ ദൈവം. മൊത്തം കുറച്ചു വച്ചു. പ്രിയ സഹോദര സഹോദരി, യേശുവിനെ നേരിൽ കാണാത്ത ലൂക്കോസിന് യേശുവിനെ കുറിച്ച് ഇത്രയും വെളിപ്പാട് കിട്ടിയെങ്കിൽ, പുതിയ നിയമം കയ്യിലിരിക്കുന്ന നമുക്ക്, പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നിരിക്കുന്ന നമുക്ക് യേശുവിനെ കുറിച്ച് എത്രയോ വെളിപ്പാടുകൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, ലൂക്കോസ് ഹി വാസ് എ ഹംബിൾ മാൻ ബിക്കോസ് ഹി സോ ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ എന്റെ ഒരു ചിന്ത, ഇദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. പൗലോസിനെ പുള്ളി ചികിത്സിച്ചിട്ടുണ്ടോ ഇല്ലയോ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? ഉണ്ടെന്നേ. കാരണം പൗലോസിന് എന്നും ഓരോരോ ഇഷ്യൂസാ. കാരണം പുള്ളിക്ക് ആരോഗ്യത്തെ കുറിച്ച് ഒരു നോട്ടമില്ല. ദൈവം ഒരു പറ്റിയ കോവർക്കറെ വെച്ചേ, ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാന്നിട്ടല്ല. എന്നിട്ട് ലൂക്കോസ് പൗലോസിനെ നിരന്തരമായിട്ട് ശുശ്രൂഷിച്ചു. അപ്പോഴേ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പം ലൂക്കോസിന് വെളിപ്പാട് കിട്ടി. ദൈവം എന്നെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? ലൂക്കോസ് ചിന്തിക്കുക, ഓ ഇതായിരുന്നു കാര്യം അല്ലേ. മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള സഹോദരങ്ങളുണ്ടോ? നേഴ്സുമാരൊക്കെ ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇരിപ്പുണ്ടോ? ലൂക്കോസിനോട് ചോദിക്കണം, നിന്റെ പ്രൊഫഷൻ നീ എന്തിനു വേണ്ടിയാ സ്പെൻഡ് ചെയ്തേ? ലൂക്കോസ് പറയും, എന്റെ പ്രൊഫഷൻ ഞാൻ വിട്ടൊന്നുമില്ല, പക്ഷെ അവസാനം വരെയും എന്റെ പ്രൊഫഷൻ ഞാൻ കർത്താവിന്റെ ഗ്ലോറിക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്തത്. ഹല്ലേലൂയ. ഡോക്ടർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ കേട്ടോണ്ടോ? ഡബ്ല്യു സാങ്സ്റ്ററുടെ ഒരു മെസ്സേജ്. യേശുവിനെ കണ്ടൊരാളായിരുന്നു ഡോക്ടർ ബ്രാക്കറ്റ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഈ നമുക്കിപ്പോ അറിയാലോ, നമ്മളിപ്പോ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ATMലൊക്കെ കയറിയിട്ടാ പോകുന്നത്, കാരണം എന്നാ ബില്ല് വരുന്നത് പറയാൻ പറ്റത്തില്ല. ഈ ഡോക്ടർ ബ്രാക്കറ്റ് ഒരു ഒരു പട്ടണത്തില് ഒരു പഴയ കെട്ടിടത്തിന്റെ അപ്സ്റ്റെയറിൽ ഒരു ക്ലിനിക്ക് തുടങ്ങി. പാവപ്പെട്ടവരെ എല്ലാം ഫ്രീ ആയിട്ട് ചികിത്സിക്കുക, പൈസ ഉള്ളവരെ ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര ആള്, ഒത്തിരി കഷ്ടമുള്ള സ്ഥലമാണ്, വിദേശത്താ. അന്ന് ഒത്തിരി യുദ്ധങ്ങളൊക്കെ, ഭയങ്കര കഷ്ടമുള്ള സമയം. അപ്പൊ ഒത്തിരി പേര് വന്ന് രാവിലെ തൊട്ട് യേശുവിനെ അറിഞ്ഞ് ഡോക്ടർ ബ്രാക്കറ്റിന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാ. രസമുണ്ടായി, അദ്ദേഹത്തിന്റെ കല്യാണാലോചന വന്നു. അപ്പം പെങ്കൊച്ചിനോട് പറഞ്ഞൊരു ദിവസമുണ്ട്, കാണാൻ വരുന്ന പറഞ്ഞ ദിവസമുണ്ട്. അന്ന് എന്തോ ഒരു ഡെലിവറി കേസോ എന്തോ ഒന്ന് വന്നിട്ട് അദ്ദേഹം അത് ഡീൽ ചെയ്യാൻ പോയി. അപ്പൊ പെങ്കൊച്ചു പറഞ്ഞു, ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല, കാരണം ഇയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ പുള്ളിയെ കിട്ടത്തു പോലുമില്ല, കാരണം പാവങ്ങൾ എവിടെ നിന്നാലും ഉണ്ടെന്നറിഞ്ഞാൽ ഇയാൾ എന്നെ വിട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കല്യാണം മുടങ്ങി. അവസാനം ഇദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നറിയോ? അനേകരെ ചികിത്സിച്ച് അനേകരെ ഹെൽപ്പ് ചെയ്തു. യേശുവിനെ അറിഞ്ഞൊരാളാ. അവസാന പട്ടണക്കാർക്ക് എല്ലാം വലിയ സന്തോഷമായി. അദ്ദേഹത്തെ ഒരു വലിയ ഗ്ലോറിയോടെ കണ്ടത്. ഒരു സദേഹം മരിച്ചു.
മരിച്ചപ്പോഴത്തേനും ആളുകളെല്ലാം വന്ന് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി നടന്ന സംഭവമാണ്. ഡെഡ് ബോഡി എടുത്ത് നല്ല കല്ല ഒരു പെട്ടിയൊക്കെ വെച്ച് ഒരു നല്ല കല്ലറയൊക്കെ പണിത് പണിത് അദ്ദേഹത്തെ അടക്കി. അപ്പൊ ഈ ഡോക്ടർ ബ്രാക്കറ്റിന്റെ താഴത്തെ നിലയിലെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് അപ്സ്റ്റേഴ്സ്. മനസ്സിലായി? അതായത് ഡോക്ടർ ബ്രാക്കറ്റ് ഉണ്ട്, ഓഫീസ് മുകളിലാണെന്നുള്ളതാണ് താഴെ വെച്ചിരുന്ന ബോർഡ്. അപ്പൊ ആളുകളെല്ലാം ചിന്തിച്ചു, എന്താണ് ഇയാളുടെ ഈ ഇയാൾ ഇതുവരെ ഞങ്ങളെ ശുശ്രൂഷിച്ചു, ഇപ്പൊ ഇയാളുടെ ഈ ശവക്കറയിൽ എന്താ എഴുതി വെക്കേണ്ടത്? നമുക്കറിയാലോ എഴുതി വെക്കാറുണ്ടല്ലോ. അപ്പൊ ഒരാൾ പറഞ്ഞു, നമുക്ക് എഴുതി വെക്കാനൊരു സാധനമുണ്ട്. അവര് തിരിച്ച് ആ ക്ലിനിക്കിൽ ചെന്നിട്ട് ആ ബോർഡ് പറിച്ചേച്ച് അദ്ദേഹത്തിന്റെ ശവമഞ്ചത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇട്ടിച്ചു, ഡോക്ടർ ബ്രാക്കറ്റ് ഓഫീസ് അപ്സ്റ്റേഴ്സ്. പ്രിയമുള്ളവരെ, അദ്ദേഹം ഇവിടെ യേശുവിനെ ശുശ്രൂഷിച്ചു, അവിടെയും യേശുവിനെ ശുശ്രൂഷിക്കുന്നു. പഠിച്ച സഹോദരങ്ങളെ, ജ്ഞാനമുള്ളവരെ, ഫോർ വാട്ട് പർപ്പസ് യു ആർ യൂസിങ് യുവർ ടാലൻസ് ഓർ പ്രൊഫഷൻ? യൗവനക്കാരെ, ടീനേജേഴ്സ്, ശ്രദ്ധിക്കുക. വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് യുവർ ടാലൻസ്, വിത്ത് യുവർ പ്രൊഫഷൻ, വിത്ത് യുവർ സാലറി, വിത്ത് യുവർ എനർജി, വിത്ത് ഓൾ ദ ഗിഫ്റ്റ്സ്. ലൂക്കോസ് യേശുവിനെ പൗലൂസിന്റെ കൂടെ നടന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, പൗലൂസിനൊരു ഇഷ്യൂ വന്നപ്പോ എല്ലാരും പോയി. രണ്ട് തിമോത്തി നാലിന്റെ 11 വായിക്കാമോ? രണ്ട് തിമോത്തി നാലിന്റെ 11 വേഗത്തില്, നമ്മുടെ സമയങ്ങൾ പോകുന്നു. രണ്ട് തിമോത്തി നാലിന്റെ 11, ദേമാസ് അതിലേ പോയി, അപ്പുറത്തോൻ ഇതിലേ പോയി. ആരാ യഥാർത്ഥ സ്നേഹിതൻ എന്ന് മനസ്സിലാക്കുന്നത്? ഇഷ്യൂ വരുമ്പോ കൂടെ നിൽക്കുന്നവർ യഥാർത്ഥ സഹോദരൻ. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു.
ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ.
കണ്ടോ, ഈ പൗലോസിന്റെ പോകുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പുള്ളിക്ക് വീടും കൂടും ഒന്നുമില്ല, പോകുന്നിടത്ത് കിടക്കുന്ന ആളാ പുള്ളി, ജയിലെങ്കിൽ ജയില്. ബാക്കി എല്ലാരും പുള്ളി അവസാനം പറഞ്ഞു, ഓ ഇതും നടക്കുകയില്ല, ഇയാളെ കൂടെ ശുശ്രൂഷ നടക്കുകയില്ല. പക്ഷെ ലൂക്കോസ്, ഹി വാസ് ലോയൽ ടു ഗോഡ് ആൻഡ് ലോയൽ ടു ഗോഡ് സെർവന്റ്. അവസാനം വരെ ലൂക്കോസ് എന്ത് ചെയ്യുന്നറിയോ, കൂടെ നിന്ന് പൗലോസിനെ ശുശ്രൂഷിക്കുക. പൗലോസ് പറയാ, എല്ലാരും പോയി കേട്ടോ, ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. കാരണം പോകാത്തതിന്റെ കാരണം എന്നറിയോ, കാണാതെ പോയി ഒന്നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവ്. ഒന്ന്, വൺ, നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുമുള്ളവരെ, ആസ് എ പേഴ്സൺ യു ആർ ഇമ്പോർട്ടന്റ് ടു ഗോഡ്. മനസ്സിലാക്ക, ദൈവം ഒരു കൂട്ടത്തെ അല്ല വിളിക്കുന്നത്, അല്ല ദൈവം നിങ്ങളെ പേര് ചൊല്ലിയാ വിളിക്കുന്നത്, 100 അങ്ങനൊന്നുമല്ല ദൈവം വിളിക്കുന്നത്. ദൈവം ഓരോരുത്തരെയും പേര് ചൊല്ലിയാ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൂക്കോസ് 1, ഹി വാസ് എ ഹംബിൾ പേഴ്സൺ, കാരണം ഹി സോ ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. 2, ഹി യൂസ്ഡ് ഹിസ് പ്രൊഫഷൻ ആൻഡ് ടാലൻസ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആത്മാവിനാൽ എഴുതിയത് എങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയും പിന്നെ ലൂക്കോസും വായിച്ചിട്ട് എന്നാ തോന്നുന്നു നിങ്ങൾക്ക്? പുള്ളിക്ക് എഴുതാനൊരു ടാലന്റ് ഉണ്ട്, റൈറ്റിംഗിന്റെ ടാലന്റ് പുള്ളി ഉപയോഗിച്ച് അന്നാ പണ്ട് ഹിപ്പോക്രാറ്റസിന്റെ കാലത്തൊക്കെ മെഡിക്കൽ സയൻസ് ഇച്ചിരി പൊങ്ങി വരുന്ന സമയം. ഒരു 2 മെഡിക്കൽ ബുക്ക് എഴുതി കഴിഞ്ഞാലേ അത്യാവശ്യം കാര്യങ്ങൾ ഓടിക്കാമെന്ന് ചിന്തിച്ചില്ല. പുള്ളിയുടെ ലിറ്റററി ആയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് പുള്ളി തീരുമാനിച്ചത് വലിയ ഇതുപോലൊന്നും സുവിശേഷം അടിക്കുന്നൊന്നും ഓർത്തിട്ടൊന്നും അല്ല. തെയോഫിലസ് എന്ന് പറഞ്ഞൊരു വിശ്വാസിയുണ്ട് അവിടെ. പുള്ളിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി 2 ചരിത്രം എഴുതി കൊടുത്തു. അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കുന്നവനല്ല ദൈവം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പാട്ടാണോ? റൈറ്റ് ഇറ്റ്. നിങ്ങൾ എഴുതി വെക്കുക. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ലേഖനമാണോ? എഴുതി വെക്കുക. ഒരാളുടെ സുവിശേഷം പറയാനാണോ? എഴുതി വെക്കുക. നിങ്ങളുടെ താലന്റ് നിങ്ങൾ യേശുവിനായി സ്പെൻഡ് ചെയ്യുക. 3, ഇപ്പോ ലൂക്കോസിന്റെ ഒരു പ്രത്യേകം അറിയോ, പുള്ളിക്ക് ഇൻഡിപെൻഡന്റ് സ്പിരിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി അവസാനം വരെ നിന്ന് എന്ന് പറഞ്ഞ സാധാരണ കാണുന്ന എന്നു ചോദിച്ചാൽ ഒരു മിനിസ്ട്രിയോ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. കുറച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക് തോന്നും, എടാ ഞാനും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാനൊന്നും ഇരുന്ന് ഇങ്ങനെ ബൈബിൾ ഒന്നും കേൾക്കേണ്ട ആളൊന്നും അല്ല. ശരി, എന്നാ സ്റ്റാർട്ട് ചെയ്തൊക്കെ വരണം. നിങ്ങൾ അപ്പോസ്തല പത്രം 16:10 വായിച്ചാട്ടെ. അപ്പോസ്തല ഒരു ചെറിയ കാര്യമാണല്ലോ ഇമ്പോർട്ടന്റാ. അപ്പോസ്തല പത്രം 16:10,
ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു.
ഞാൻ ചെക്ക് ആരാ ദർശനം കണ്ടേ? 9 വായിച്ചേ സുനിഷ, 9 വായിച്ചേ.
അവിടെ വെച്ച് പൗലോസ് രാത്രി മക്കദോനിയനായൊരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോനിയക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി
ദർശനം കണ്ടത് ആരാ പറഞ്ഞേ? അടുത്ത വാക്യം വായിച്ചേ.
ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ,
ദൈവം സുനിഷ ഒരു മിനിറ്റ്, ദൈവം ആരെ വിളിച്ചിരിക്കുന്നു? ഇത് ദർശനം കണ്ടത് ആരാ? പൗലോസ് അല്ലേ? പൗലോസിന് പോയാ പോരെ? അല്ല, പ്രിയമുള്ളവർ, ഈ കൂട്ടായ്മയിൽ ഒരാൾക്കാണ് ഒരു ദർശനമെങ്കിലും അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നമ്മുടെ ബോധ്യം ദൈവം അങ്ങേരെ വിളിച്ച് അങ്ങേര് പോട്ടെന്നുള്ളതല്ല, ദൈവം ഞങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ, ദാറ്റ് ഇസ് എ യൂണിറ്റി. അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. ലൂക്കോസ് വാസ് എ മിഷണറി. കാരണം അദ്ദേഹം അവസാനം വരെ നിൽക്കാൻ കാരണം ഞങ്ങൾ വീണ്ടും വായിച്ചാട്ടെ, അത് 21:1 വായിച്ചാട്ടെ, 21:1 എല്ലായിടത്തും പിന്നെ ഞങ്ങളാ കേട്ടോ, പൗലോസും ബർണബാസും ഒന്നും അല്ല, ഞങ്ങൾ 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 വായിച്ചാട്ടെ.
അവരെ വിട്ടുപിരിഞ്ഞ് നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി.
എന്റെ ബൈബിളെ ഞങ്ങൾ എന്നുള്ളിടത്തൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്, സാധാരണ ബൈബിളെ ഞാൻ വരക്കത്തില്ല, പക്ഷെ ഞങ്ങൾ എന്നുള്ളിടത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ യൂണിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കണം, ഇപ്പൊ വയനാട് ഒരു സ്ഥലത്ത് ഒരാളായിരിക്കും പോയത്, അന്ന പോട്ടെ എന്നുള്ളതല്ല, ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ സഭ വലുതാക്കാനല്ല, ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമുള്ളൂ, നിന്റെ തിരുനാമം മഹത്വപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അത് ഞങ്ങൾക്ക് പേരും വേണ്ട, ഞങ്ങൾക്ക് പ്രൊമോഷനും വേണ്ട, അഡ്രസ്സും വേണ്ട, ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു പിശാചിന്റെ രാജ്യവുമായി യുദ്ധം ചെയ്യുവാൻ. ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുള്ളൊരു വെളിപ്പാട് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. വീണ്ടും വായിച്ചാട്ടെ, അത് 21:1 വായിച്ചാട്ടെ. ഇനി വലിയ 27:27 ഒത്തിരി ബാക്കിയുണ്ട്, ഞാൻ കാണിക്കുക. ആ യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയ യൂണിറ്റി.
14:00 ഞങ്ങൾ അദ്രിക്കടലിൽ അലയും നേരം.
ഇത് വായിക്കും നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നറിയോ, ഇവിടെ ലൂക്കോസേ തനിക്ക് അന്ത്യോക്കിയിലെങ്ങാണ് ഒരു ക്ലിനിക്ക് വിട്ട് ഈവനിങ് കൺസൾട്ടേഷൻ മാത്രം മതി, പോക്കറ്റ് നിറക്കായിരുന്നു. ഈ പൗലോസിന്റെ കൂടെ ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന മനുഷ്യന്റെ കൂടെ എന്തിനാ അദ്രിക്കടലിൽ കിടന്ന് അലയുന്നേ? പക്ഷെ ലൂക്കോസ് പറയും, ഞാൻ എന്നെ വിളിച്ചത് പൗലോസ് അല്ല, എന്നെ വിളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. കാണാതെ പോയി ഒന്നിനെ തേടി ഇറങ്ങുന്ന നല്ല ഇടനെ കുറിച്ച് 15-ാം അധ്യായത്തിൽ കുറിച്ചു വെച്ചോണ്ടേ, ഞാൻ കടല് കടന്നും പോകും, കടല് കടന്നും പോകും. ഇനി 28 നിങ്ങൾ വായിക്കുമ്പോ, നിങ്ങൾ ഈശാനമോലിന്റെ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഈശാനമോലിന്റെ കൂടെ ആരുണ്ടെന്നറിയോ? ലൂക്കോസ് ഉണ്ട്. രസമാ, രാത്രിയും പകലും സൂര്യനെയും ചന്ദ്രനെയും കാണാതെ കടന്ന് കറങ്ങുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിക്കുക, ലൂക്കോസ് കടന്ന് വട്ടം കറങ്ങാ. അവസാനം 14:00 പൗലോസിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു കാണും ലൂക്കോസ്. ഇനി എന്റെ മനസ്സിൽ മായാതൊരു പിക്ചറുണ്ട്, ഇന്നത്തെ ഭാഷ നിങ്ങൾ പറഞ്ഞാൽ ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട്, ഒരു ചെറിയ ഇന്നത്തെ പറഞ്ഞ എന്തോ ചെറിയ കമ്പ്യൂട്ടറൊക്കെ പിടിച്ച് ഒരു പോക്കറ്റിൽ ഒരു പേനൊക്കെ കുത്തി വലിയ അധികാരത്തോടെ വരേണ്ട മനുഷ്യൻ. അന്ന് ഇന്നൊക്കെ ഡോക്ടർമാരിഷ്ടം പോലെ, അന്ന് കുറവാ. 21 സംഭവം തീരുന്നുണ്ട്, ഈ കപ്പല് പാർക്ക് ചെയ്ത് കുറച്ച് ദൂരെയാ, പിന്നെ അങ്ങനെയാ വന്നേ. പലകയിൽ കയറി നീന്തി, എന്റെ മനസ്സിലെ പിക്ചറുണ്ട് കേട്ടോ. അന്നത്തെ കാലത്തെ പ്രശസ്തനായ ഒരു ഡോക്ടർ, വലിയ വലിയ എന്നാ പറഞ്ഞ വലിയ സ്വീകരണം കിട്ടി, പൂമാല കിട്ടി വരേണ്ടവൻ പൗലോസിന്റെ കൂടെ ഉപ്പുവെള്ളത്തിൽ വീണ് പലക പിടിച്ച് നീന്തി കയറി വരിക. എന്നിട്ട് 2 പൗലോസ് വീടെടുത്ത് താമസിക്കുമ്പം അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ തിരുവഴി, ഞാൻ പറഞ്ഞ ലൂക്കോസ് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ പറയുന്നത് അതൊന്നും ഒരു നഷ്ടമല്ല. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ച് അനേക കോടികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. നിത്യയുടെ തീരത്ത് അത് അവസാനത്തോളം വിശ്വസ്തനായി നിന്നവൻ, അവൻ അതിശയപ്പെടും. അവൻ ചോദിക്കും, നമ്മൾ പറയും ഞങ്ങൾ ലൂക്കോസ് വായിച്ചാൽ രക്ഷിക്കപ്പെട്ടെ. അവൻ ചോദിക്കും എപ്പോ? 2012 അവൻ ഞെട്ടും. കാരണം പറഞ്ഞു, ഞാനിതൊന്നും ചിന്തിച്ചില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ അത് നിന്റെ അടുക്കിലേക്ക് തന്നെ വരും. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈയിളിച്ചെടുക്കരുത്. അതോ ഇതോ ഏത് സഫലമാകുമെന്ന് നീ അറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക, ലൂക്കോസ് അവൻ ഹമ്പിൾ ആയിരുന്നു, ബിക്കോസ് ഹി സോ ജീസസ് ക്രൈസ്റ്റ്. 2, ഹി യൂസ് ഹിസ് പ്രൊഫഷൻ, ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ, പണം ഉണ്ടാക്കാനല്ല. ഞാൻ ചോദിക്കട്ടെ പ്രിയ സൗരങ്ങളെ, ഇവിടെ മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവരുണ്ടോ? പോട്ടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ പ്രൊഫഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നേ? ദിവസം ചെല്ലുക, ദൈവത്തോട് ചോദിക്കുക. 3, നിങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ് ഉള്ളവരുണ്ട്, എനിക്കറിയാം ഇവിടെ ഒത്തിരി ഗിഫ്റ്റ് ഉള്ളവരോട് ഇരിപ്പുണ്ട്, പല പല കാര്യങ്ങൾക്കായിരിക്കാം. ഫോർ വാട്ട് പർപ്പസ് വി ആർ യൂസിങ് അവർ ഗിഫ്റ്റ്? അവസാനം പ്രിയുള്ളവരെ, ലൂക്കോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ലൂക്കോസിന് സുവിശേഷം മുഴുവൻ എഴുതിയിരിക്കുന്ന പ്രയർ, പ്രാർത്ഥിച്ചു യേശു, പ്രാർത്ഥിച്ചു. സ്നാനപ്പെട്ടെന്ന് മറ്റവരെ എഴുതിയപ്പം ലൂക്കോസ് എഴുതി, സ്നാനപ്പെട്ട് കഴിഞ്ഞവൻ പ്രാർത്ഥിച്ചു. മലയിൽ പോകുന്ന മറ്റുള്ളവർ എഴുതിയപ്പോൾ അവൻ അന്ന് രാത്രിയിൽ ഒരു മലയിൽ പോയി രാത്രി മുഴുവൻ കഴിച്ചു. ഗെത്സെമന, നിങ്ങൾ ലൂക്കോസ് മുഴുവൻ വായിക്കുക. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ ദിവ്യ സൗന്ദര്യം. 2, സ്പിരിറ്റ് ഓഫ് പ്രൈസ്. നിങ്ങൾ അപ്പോസ്തലപ്പെടുത്തി വായിക്കുക, ലൂക്കോസിന് സുവിശേഷം വായിക്കുക, എല്ലായിടത്തും ഒരു സ്തുതിയുടെ ആത്മാവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മുമ്പേ കേട്ട് നമ്മൾ ദുഃഖിച്ച കാരണം, പക്ഷെ ദൈവം ഈ സഭയുടെ മധ്യത്തിലുണ്ട്. ദൈവം നമ്മൾ ബേസിക്കലി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗ്ലൂമി ചർച്ചാണോ ഒരു ജോയിസ് ചർച്ചാണോ? വേഗം പറ.
ഗ്ലൂമി ചർച്ച്, എന്തോ ജോയസ് ഗ്ലോറിയസ് ചർച്ച്. അപ്പൊ കർത്താവും തന്റെ ദൂതന്മാരും ഇറങ്ങുമ്പോണ്ടല്ലോ നമ്മൾ ആത്മാവിൽ സന്തോഷിക്കുന്ന കാണാം. കാരണം എന്നറിയാമോ? അവന്റെ രക്ഷയിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ്യ! അവന്റെ രക്ഷയിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്, അവൻ തന്ന രക്ഷയിലാണ് നമ്മൾ ആനന്ദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ബിലവഡ് ഫിസിഷ്യൻ, അത് കർത്താവിനെ അവൻ കണ്ടതുകൊണ്ടാണ് അവൻ യഥാർത്ഥ ഫിസിഷ്യനായിട്ട് മാറി. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, യേശുവിന്റെ മുഖം നമ്മുടെ ഉള്ളിൽ പതിയട്ടെ. പ്രിയമുള്ളവരെ, യേശു ആരാണെന്ന് ഞാൻ പറയും. ഇനി ലൂക്കസ് നിങ്ങൾ വായിച്ചു തുടങ്ങുക, ധൃതി പിടിച്ചു വായിക്കരുത്. റീഡ് സ്ലോലി. യേശുവിന്റെ പിക്ചർ നമുക്ക് നമ്മുടെ ഉള്ളിൽ പതിയും, അപ്പൊ നമുക്ക് ഈ പിക്ചർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഇതിനുള്ളവരെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവസാനം വരെയും സഭകളെ നിലനിർത്തിയത് അന്ത്യോക്കിയയിലെ സഭ. യൂണിറ്റി, യൂണിറ്റി, യൂണിറ്റി ഇൻ ദ ഹോളി സ്പിരിറ്റ്. വൺ ആൻഡ് വൺ, ഒരാൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ചെയിൻ പ്രയർ സ്റ്റാർട്ട് ചെയ്ത സഹോദരങ്ങളെ, നിങ്ങളതിൽ മുമ്പോട്ട് പോകുക. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്നൊരു ഒരു സോങ് ഉണ്ട്, അതിന്റെ ഗാനങ്ങൾ നമുക്ക് പാടാം. പ്രിയമുള്ളവർ, അതിനകത്ത് പറയുന്നത് അന്ത്യോക്കിയയിലുള്ളവരെ, അവർ തങ്ങളെ തന്നെ വിളിച്ച് എങ്ങനെയാണെന്നറിയോ? ശിഷ്യന്മാരെന്ന് വിളിച്ചു, ഫോളോവേഴ്സ് ഓഫ് ദ വേ എന്ന് വിളിച്ചു, മാർഗക്കാരെന്ന് വിളിച്ചു, ഈ മാർഗക്കാർ. പക്ഷെ മറ്റുള്ളവർ എന്നാ വിളിച്ചേ? എന്താ വിളിച്ചേ? അതിന്റെ കാരണം എന്നാ പറയോ? ഒന്ന് എനിക്ക് തോന്നി, അന്ത്യോക്യ സഭക്കാരെ എപ്പോഴും ആരെ കുറിച്ച് പറയും? ക്രിസ്തു 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവന്മാർക്ക് മനസ്സിലായി, ഏ ക്രിസ്ത്യാനികൾ. രണ്ട്, അവര് തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കണം. നമ്മള് അങ്ങനെ കാണുന്ന, നിങ്ങൾ അന്ത്യോക്യ സഭയെ കുറിച്ച് പഠിക്കേ. യൂണിറ്റി, യൂണിറ്റി. നിങ്ങൾ ഗാനത്തിന്റെ വരികൾ, ആൻഡ് ഓൾ വിൽ നോ വി ആർ ക്രിസ്ത്യൻസ് ബൈ അവർ സോങ്. സോങ് എന്ന് കാണിച്ച് ദേ വിൽ നോ ഓൾ അവർ, എല്ലാവരും നമ്മൾ ക്രിസ്ത്യനാണ് എങ്ങനെ അറിയുന്നേ? ബൈ അവർ, ബൈ അവർ ലവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതേ സുവിശേഷം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുക. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ, നമ്മളെല്ലാവരും പോകുന്ന ഒരു സ്ഥലത്തേക്കുവാ. വന്നത് പലയിടത്തു നിന്നാണെങ്കിലും പോകുന്ന ഒരു സ്ഥലത്തേക്ക്. ഹല്ലേലൂയ്യ! അവിടെ നിത്യപിതാവിനെ നിരന്തരമായിട്ട് ആരാധിക്കും. പ്രിയമുള്ളവരെ, ചെറിയ കൂട്ടായ്മ ആയിക്കോട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആയിക്കോട്ടെ, സുവിശേഷ പ്രവർത്തനം ആയിക്കോട്ടെ, മിഷണറി വേല ആയിക്കോട്ടെ, ഒരു കാര്യം ഓർത്തോണം, ലൂക്കോസ് പൗലോസിനെ പിരിഞ്ഞു പോയില്ല. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്, ലൂക്കോസിന് കർത്താവിനോട് ഭയങ്കര പ്രിയമായിരിക്കും. കാരണം ലൂക്കോസിന്റെ എഴുത്തിനകത്ത് അത് കാണാം. കമ്പാഷനേറ്റ് ഗോഡ്, കമ്പാഷനേറ്റ്, കമ്പാഷൻ, എല്ലായിടത്തും കമ്പാഷൻ, കമ്പാഷൻ, കമ്പാഷൻ. ലൂക്കോസിന് കർത്താവിനോട് ഭയങ്കര പ്രിയമായിരുന്നു. അനേക ചരിത്രങ്ങളുണ്ട്, അതേക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 84 വയസ്സുവരെ താൻ ഈ ഭൂമിയിലായിരുന്നു. അവസാനത്തോളം താൻ കർത്താവിനെ ശുശ്രൂഷിച്ചു. രണ്ടെഴുത്തുകൾ എഴുതി, ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം, രണ്ടാമത്തെ എഴുത്ത് അപ്പോസ്തല പ്രവൃത്തി. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. കുറിച്ചിട്ടുകൊള്ളുക, നിന്നെ ദൈവത്തിന് കരങ്ങൾ എടുക്കാനായിട്ട് യോഗ്യതയില്ല നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് യോഗ്യതയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ നോ. ഗോഡ് ഓൾവേസ് എ വീക്ക് മാൻ, എ വീക്ക് വെസൽ, എ വീക്ക് വുമൺ ഫോർ ഹിസ് ഗ്രേറ്റ് പർപ്പസ്. ബിക്കോസ് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, ഫോർ മൈ പവർ ഈസ് മേഡ് പെർഫെക്റ്റ് ഇൻ യുവർ വീക്ക്നെസ്. ദൈവത്തിന്റെ സന്നിധി പറ, കർത്താവേ, ഐ ആം എ വീക്ക് വെസൽ, ഐ ആം എ വീക്ക് മാൻ, ഐ ആം എ വീക്ക് വുമൺ. പക്ഷേ കർത്താവേ, ഈ കമ്പാഷനേറ്റ് കർത്താവ് എന്റെ കരങ്ങളിൽ പിടിക്കുമ്പോൾ, കമ്പാഷനേറ്റ് കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് ഞാനും യാത്ര ചെയ്യും. ആ യൂണിറ്റിയിൽ അവസാന വരെ നിലനിൽക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭാസ്കർ ഈ പാട്ട് പാടാൻ നമ്മളെ സഹായിക്കും. വി ആർ വൺ ഇൻ ദ സ്പിരിറ്റ്, വി ആർ വൺ ഇൻ ദ ലോർഡ്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.